ദൈവം ദാവീദിന് പാപം ക്ഷമിച്ചു കൊടുത്തതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പാപം അവൻ ക്ഷമിച്ചു തരും എന്ന ആ ആശ്വാസം നമുക്കിവിടെയുണ്ട്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാം, ഒരു നല്ല പങ്കിനും അനുഗ്രഹം എന്താണെന്നറിയില്ല. ഇതാണ് പ്രശ്നം. അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് എപ്പോഴും അപേക്ഷിക്കും. എന്നാൽ യഥാർത്ഥ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ നല്ലതെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ലഭിക്കേണ്ടതിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയും. തങ്ങൾക്ക് നല്ലതെന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അത് സാമ്പത്തിക ഭദ്രതയാകാം, സുഖസൗകര്യങ്ങളാകാം, പ്രശസ്തിയാകാം, മിടുക്കരായ മക്കൾ, അങ്ങനെ പലതും. ഇതൊക്കെ ദൈവനാമത്തിന് ഉതകുന്ന പക്ഷം അനുഗ്രഹം തന്നെയാണ് കേട്ടോ. എന്നാൽ എന്തിനാണ് ഇവ നാം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് യഥാർത്ഥ അനുഗ്രഹം? അത് എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും? ഇത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് നാം പഠിക്കുന്ന സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു വ്യക്തിയെക്കുറിച്ച് വിവരിച്ചിട്ട് പറയുകയാണ്, അവൻ യഹോവയോട് അനുഗ്രഹം പ്രാപിക്കുമെന്ന്. അത് ആരാകുന്നു എന്ന് അതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹീതൻ. മനസ്സിലായല്ലോ. നമുക്ക് 24 സങ്കീർത്തനത്തിലേക്ക് തന്നെ കടന്നുവരാം. 23 സങ്കീർത്തനം നാം പഠിച്ചു, അത് നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പലരും കത്തെഴുതുന്ന കാര്യമൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ കത്തുകളിലൂടെ എന്നെ അറിയിക്കുവാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഇനിയും 24 സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിനെ ഈ 24 സങ്കീർത്തനത്തിൽ ശ്രേഷ്ഠ ഇടയനായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കിരീടത്തിന്റെ സങ്കീർത്തനം ആകുന്നു ഇത്. ഇടയശ്രേഷ്ഠൻ വരുന്നതിനെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു. ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതും പെട്ടകം കിരിയത്ത് യാരീമിൽ നിന്ന് സിയോൻ കുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ പാടിയതുമായതാകുന്നു എന്നത്രേ നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശമൂവേലിന്റെ 2 പുസ്തകം 6 അധ്യായത്തിന്റെ 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദ ചരിത്രകാരനായ യോസിഫസ് പറയുന്നത്, പെട്ടകം സിയോൻ കുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനു മുൻപിൽ 7 സംഘം പാട്ടുകാരും സംഗീതക്കാരും അണിയണിയായി നീങ്ങുകയും ദാവീദ് പ്രത്യേകമായി തയ്യാറാക്കിയിരുന്ന കൂടാരത്തിൽ പെട്ടകം വെക്കുകയും ചെയ്തു എന്നാണ്. അതെ, ദേവാലയം പണിയപ്പെടുന്നതുവരെ പെട്ടകം അവിടെയാണല്ലോ സ്ഥാപിച്ചിരുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ രാജാവിനോടുകൂടെ രാജ്യത്തിൽ പ്രവേശിക്കുന്ന സ്നേഹിതരെക്കുറിച്ചും 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രാജ്യം സ്ഥാപിക്കുവാൻ വരുന്ന രാജാവിനെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദിന്റെ കാലത്ത് ഈ സങ്കീർത്തനം പാടുന്നത് കേൾക്കുന്നത് തന്നെ വളരെ മനോഹരമായ കാര്യമായിരുന്നു എന്നതിൽ സംശയമില്ല. രാജ്യത്തിൽ പ്രവേശിക്കുന്ന രാജാവിന്റെ സ്നേഹിതന്മാർ. 24 സങ്കീർത്തനത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. ഭൂമി യഹോവയ്ക്കുള്ളതാകുന്നു, അഥവാ ഭൂമി യഹോവയുടെ വകയാകുന്നു എന്നാണ് അർത്ഥം. ദാവീദ് വീണ്ടും ദൈവത്തെ സൃഷ്ടാവായി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭൂമി ദൈവത്തിന്റെ വക ആകുന്നു. ഇത് യാതൊരു ഭരണകക്ഷിയുടെയും വകയല്ല, യാതൊരു ഭരണാധികാരിയുടെയും വകയല്ലിത്. ഇന്ന് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് നടത്തുവാൻ ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഇത് ദൈവത്തിന്റെ വകയാകുന്നു എന്നതത്രേ സത്യം. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. സൃഷ്ടിപ്പിന്റെ 3-ാം ദിവസം ദൈവം ഇപ്രകാരം പറഞ്ഞു, ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെള്ളത്തെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ മുങ്ങിക്കിടന്ന സ്ഥലം പ്രത്യക്ഷമായി. അത് മരണത്തിൽ നിന്നുള്ള ജീവനായിരുന്നു. അത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നു. ഇനിയും 3-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അടുത്ത വാക്യത്തിൽ അതിന്റെ ഉത്തരം നൽകുന്നുണ്ട്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെയുള്ളവൻ അവൻ മാത്രമേ യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ കയറുകയുള്ളൂ എങ്കിൽ നമ്മിൽ പലരും അവിടെ കാണുമായിരുന്നില്ലേ? എന്നാൽ ക്രിസ്തുവിൽ ദൈവം നമ്മെ വിശുദ്ധരായി കാണുന്നതുകൊണ്ട് നമുക്ക് കൃപയാൽ അവന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശരിയായ ലക്ഷ്യമുള്ള ഒരുവൻ, അതെ ശരിയായ അറിവുള്ള ഒരുവനെക്കുറിച്ചാണ് ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം കണ്ടത്. ഇവിടെ പറയുന്ന ശരിയായ ലക്ഷ്യം എന്താണെന്നറിയാമോ? യഹോവയുടെ പർവ്വതത്തിൽ ആർക്കയറും? അവനെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, ദൈവവഴികളിലായിരിക്കാം എന്നുള്ളതാണ്. ഞാൻ അവനെ എന്റെ രക്ഷകനായി വിശ്വസിച്ചതുകൊണ്ട് നമ്മെ അവന്റെ കൃപാസനത്തിന് മുൻപാകെ കൊണ്ടുചെല്ലുന്ന കാര്യം അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനിയും അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന നോക്കിക്കേ, 5-6 വാക്യങ്ങൾ. അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഈ ഘോഷയാത്ര, ഇത് ഈ ഗാനം ആലപിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത് മനസ്സിൽ കാണുക. ഇതൊരു വലിയ ഘോഷയാത്രയാണ്. ഇതാണ് അനുഗ്രഹം. 7 വാക്യം നോക്കിക്കേ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടെയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിൽക്കൽ നിന്ന് ഒരു ശബ്ദം ഇപ്രകാരം വിളിച്ചു ചോദിക്കുന്നു, മഹത്വത്തിന്റെ രാജാവ് ആര് എന്ന്. ഗാനം ആലപിക്കുന്നവർ ഇപ്രകാരം ഉത്തരം കൊടുക്കുന്നു, 8 വാക്യം, മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. ഇനിയും 9 വാക്യത്തിൽ കാണുന്നത്, വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടെയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിൽക്കൽ നിന്ന് വീണ്ടും മറ്റൊരു ശബ്ദം അന്വേഷിക്കുകയാകുന്നു, മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു എന്ന്. വീണ്ടും ഗാനം ആലപിക്കുന്നവർ ഒരുമിച്ച് ഇപ്രകാരം ഉത്തരം നൽകുന്നു, മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഈ ഭാഗം രണ്ട് കാര്യങ്ങൾ വ്യക്തമായി നമ്മോട് പറയുന്നു. ഒന്നാമതായി, നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയപ്പോഴത്തെ ഒരു ചിത്രം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വീണ്ടും വരുന്നതിന്റെ ഒരു ചിത്രവും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടെയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവൻ ആരാണ്? ലോകത്തിന് അതറിയില്ല. എന്നാൽ ഈ സങ്കീർത്തനം അതിന്റെ ഉത്തരം നമുക്ക് നൽകുന്നു, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവയാകുന്നു മഹത്വത്തിന്റെ രാജാവ്. തുടർന്ന് മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കുവാൻ വാതിലുകൾ തങ്ങളുടെ തലകളെ ഉയർത്തുവാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് അവൻ അകത്ത് പ്രവേശിച്ചിട്ടില്ല, ലോകം അവനെ ത്യജിച്ചു കളഞ്ഞിരിക്കുന്നു. ആരാണ് മഹത്വത്തിന്റെ രാജാവ്? അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്, കർത്താവായ യേശു ക്രിസ്തു തന്നെ. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു. അവൻ മഹത്വത്തിന്റെ രാജാവ് തന്നെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, താങ്കളുടെ ജീവിതത്തിൽ അവന് പ്രവേശിക്കുവാനായി താങ്കൾ താങ്കളുടെ ഹൃദയവാതിൽ തുറന്നുകൊടുത്തിട്ടുണ്ടോ? അവിടുന്ന് താങ്കളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തെ, വെളിപ്പാട് പുസ്തകം 3:20 ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇനി നമുക്ക് 25 സങ്കീർത്തനം കൂടി നോക്കാം. കരുണയ്ക്കും വിടുതലിനും വേണ്ടിയുള്ള യാചനയാണ് 25 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഇവിടെ നാം സങ്കീർത്തനങ്ങളിലെ വേറൊരു ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 25 മുതൽ 39 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ ഈ ഭാഗത്ത് ഉൾപ്പെടുന്നു. ഈ സങ്കീർത്തനങ്ങളിൽ പ്രഥമമായും ദാവീദ് തന്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാകുന്നു. എന്നാൽ അതേസമയം തന്നെ ഇസ്രായേലിന്റെ ശേഷിപ്പ് പ്രയാസങ്ങളിൽ കൂടി കടന്നുപോകുന്ന ആ ഭാവിയിലേക്കും നോക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് വിശ്വാസികൾക്ക് ഗിലയാദിലെ കുഴമ്പ് പോലെ ഈ സങ്കീർത്തനങ്ങൾ ആശ്വാസം പകർന്നുകൊടുക്കുന്നു. ഈ സങ്കീർത്തനങ്ങൾ വളരെയേറെ വ്യക്തിപരവും ശാന്തവുമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനങ്ങൾ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ടാണിരിക്കുന്നത്. അവ ഭൂതം, വർത്തമാനം, ഭാവി എന്നീ എല്ലാ കാലങ്ങൾക്കും അനുയോജ്യമായിരിക്കുന്നു. ഇവയിൽ ചില സങ്കീർത്തനങ്ങൾ അത്രമാത്രം പരിചിതമായിരിക്കില്ല എങ്കിലും അവയ്ക്ക് നമ്മോട് വളരെ കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നാം ഈ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ എടുത്തു ചിന്തിക്കുകയുള്ളൂ കേട്ടോ. ചില ഭാഗങ്ങൾ പ്രത്യേകമായി വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ മനസ്സിലാക്കാവുന്നവയാണ്. അങ്ങനെയുള്ള ഭാഗം ചിന്തിക്കുവാൻ നാം സമയമെടുക്കുന്നതല്ല. അതുകൊണ്ട് ഓരോ സങ്കീർത്തനത്തിനും ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച ചെലവഴിച്ച് അവ പഠിപ്പിച്ചില്ല എന്ന് ആരും പരാതിപ്പെടരുതേ. നിങ്ങളത് വായിച്ചു നോക്കുക, സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. കഷ്ടതയിലും പ്രയാസങ്ങളിലും കൂടി കടന്നുപോയ ഒരു മനുഷ്യന്റെ അനുഭവങ്ങളാണ് ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് അതുപോലെയുള്ള വിഷമഘട്ടങ്ങളിലും ഏകാന്ത അനുഭവങ്ങളിലും ഈ സങ്കീർത്തനത്തിലേക്ക് തിരിഞ്ഞാൽ നമുക്കും ആശ്വാസവും ധൈര്യവും പ്രാപിക്കാവുന്നതത്രേ. കാരണം ദാവീദ് തന്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയ ഒരു ഭാഗമാണിത്. ഇതിൽ പ്രവചനാത്മകമായ ഒരു വശമുണ്ട് എന്നത് സത്യമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന്റെ ആ ശേഷിപ്പ്, അതിലെ ശേഷിപ്പിന് ഭാവിയിൽ വരുവാൻ പോകുന്ന കഷ്ടതകളെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് ആശ്വാസം പകർന്നുകൊടുക്കുന്ന സങ്കീർത്തനങ്ങളാണ്. നമുക്ക് 25 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളൊന്ന് നോക്കാം. യഹോവേ, നിങ്ങളേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. ദാവീദിന് ദൈവത്തിൽ എത്രമാത്രം ആശ്രയമുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഒരിക്കൽ ഇസ്രായേലും ഇത് അനുഭവമാക്കുന്നതത്രേ. ദൈവത്തിലല്ലാതെ മറ്റ് യാതൊരുത്തനിലും ആശ്രയിക്കുവാൻ തന്റെ ജീവിതത്തിൽ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഇസ്രായേലിലെ ശേഷിപ്പ് മനസ്സിലാക്കുവാൻ പോകുന്ന ഒരു സമയം വരാൻ പോകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാമും ഇതുപോലെയുള്ള അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട് അല്ലേ? അത് നല്ല കാര്യമാണ്. ദൈവമല്ലാതെ ആശ്രയിപ്പാൻ എനിക്കാരുമില്ല എന്ന ചിന്തയാണോ നമ്മെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ നമ്മുടെ ഭൌതികമായ നേട്ടങ്ങളിലും ചുറ്റുപാടുകളിലും പ്രിയപ്പെട്ടവരിലും മക്കളിലും ഉദ്യോഗത്തിലും വിദേശത്തുനിന്ന് വരുന്ന പണത്തിലും ഇതുപോലെ എന്തിലെങ്കിലുമൊക്കെയാണോ നാം ആശ്രയിക്കുന്നത്? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് 118 സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 17 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിന്റെ 5 വാക്യത്തിൽ പറയുന്നത്: യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഈ ഭാഗങ്ങളിലെല്ലാം നാം കാണുന്നത് യഹോവയല്ലാതെ മറ്റ് ആരും ആശ്രയമില്ല എന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ വിധത്തിൽ പൂർണമായി ദൈവത്തെ ആശ്രയിപ്പാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ആരിലാണ് താങ്കൾ ഇന്ന് വാസ്തവമായി ആശ്രയിക്കുന്നത് എന്ന് താങ്കളെ തന്നെ ഒന്ന് ചോദന ചെയ്യൂ. യഹോവേ, നിങ്ങളേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ അവൻ ദൈവവുമായി ഒരു ഇടപാട് നടത്തുവാൻ പോകുകയാണ്. ഇത് ദാവീദ് വെറുതെ പറയുന്ന കാര്യമല്ല, നേരെ മറിച്ച് അവന്റെ ആത്മാവാണ് ഇവിടെ സംസാരിക്കുന്നത്. ദാവീദ് തുടർന്ന് പറയുന്നു: എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. സകലവും വിജയത്തിനു പകരം പരാജയമായി തീർന്ന അവസരം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും വ്യാപാര രംഗങ്ങളിലും ഭവനത്തിലും സഭാജീവിതത്തിലുമെല്ലാം ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊരു പ്രാർത്ഥനയാണിതല്ലേ? ഈ വിധത്തിലാണോ നാം പ്രാർത്ഥിക്കേണ്ടത്? ഇങ്ങനെയാണോ നാം പ്രാർത്ഥിക്കുന്നത്? 3 വാക്യം: നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുമ്പോൾ 34 സങ്കീർത്തനത്തിന്റെ 5 വാക്യമാണ് ഓർമ്മയിൽ വരുന്നത്. അവിടെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയം വെക്കുക കൊണ്ട് അവങ്കിലേക്ക് അങ്ങനെ തിരിയുന്നവരെ ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കില്ല. അവിടുന്ന് എത്ര നല്ല ദൈവമാണെന്നറിയാമോ? അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് അത്രേ നാം പൂർണമായി അവനിൽ ആശ്രയം വെക്കണം എന്ന് പറയുന്നത്. തുടർന്ന് ദാവീദിന്റെ യാചന ശ്രദ്ധിക്കൂ. 4 വാക്യം: യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഒരു മനുഷ്യന് പോകാവുന്ന രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ അവന് ദൈവവഴിയിൽ മുൻപോട്ട് പോകാം, അല്ലെങ്കിൽ സ്വന്തം വഴികളിൽ അവന് പോകാം. ഒരു തെരഞ്ഞെടുപ്പിന് ദൈവം നമുക്ക് അവസരം നൽകുന്നു. ഏത് വഴി നാം തെരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. ഏത് വഴിയിലൂടെയും നമുക്ക് പോകാവുന്നതാണ്. സദൃശവാക്യങ്ങൾ 14:12 നാം വായിക്കുന്നത്: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. സഭാപ്രസംഗി 3:6 പറഞ്ഞിരിക്കുന്നത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്നാണ്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവനത് നിർവഹിക്കുമെന്ന് സങ്കീർത്തനങ്ങൾ 37:5 നാം വായിക്കുന്നു. അതെ, മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കിനോക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 16:2 നാം കാണുന്നു. അതുകൊണ്ട് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറയുക എത്ര മഹത്വകരമായ കാര്യമാണ്. ദൈവം കാണിച്ചു തരുന്ന വഴിയിൽ നാം മുൻപോട്ടു പോകുന്നത് അനുഗ്രഹകരമായ വസ്തുതയാണ്. അവൻ നമുക്ക് വഴി കാണിച്ചു തരണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വഴി അവൻ കാണിച്ചു തരും. എന്നിട്ട് അവൻ നമ്മെ നേരായ പാതയിൽ മുൻപോട്ട് നയിക്കും. വഴി കാണിച്ചു തരാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. 32:8 നാം വായിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. യെശയ്യാപ്രവചനം 30:21 നാം വായിക്കുന്നത്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. യഹോവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. എങ്ങനെയാണ് നാം ദൈവത്തിന്റെ വഴി തിരിച്ചറിയുന്നത്? ഒന്നാമതായി, ദൈവത്താൽ നടത്തപ്പെടുവാൻ നാം ആഗ്രഹിക്കുകയും അങ്ങനെ നടക്കുവാനുള്ള മാർഗം പ്രഥമമായും ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് അറിയുകയും വേണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അന്തമില്ലാത്ത അറിവിനെക്കുറിച്ച് 119 വിവരിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം നടക്കേണ്ടുന്ന വഴിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒന്നാമതായി നാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവത്തിൽ നിന്നും ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്നതിന് പകരം ദാവീദ് ആലോചനയ്ക്കായി അപേക്ഷിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുവാനും അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിക്കുവാനും അവന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും നാം തയ്യാറാകുമ്പോൾ അവിടുത്തെ പ്രത്യേക നടത്തിപ്പ് നാം അനുഭവിക്കും. ഇനിയും 5 നമുക്ക് വരാം. 25:5, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. തനിക്ക് വഴി കാണിച്ചു തരിക, പാതകളെ ഉപദേശിച്ചു കൊടുക്കുക എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 6 നോക്കിക്കേ, യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ടുപണ്ടേ ഉള്ളവയല്ലോ. സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ കരുണ മാത്രമല്ല അവന്റെ ദയയും, അതായത് സ്നേഹമേറിയ കരുണയെക്കുറിച്ചും പറയുന്നു. ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമായി കാണുവാൻ വിഷമമുള്ള കാര്യമാണ്. അതെ, പ്രയാസത്തിന്റെ മധ്യത്തിൽ ദാവീദിന് ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞു, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്ന്. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളോട് ഇത് സംസാരിക്കുന്നു. പഴയകാലത്ത് ജീവിച്ചിരുന്ന വിശ്വാസികൾക്ക് അനുയോജ്യമായിരുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്കും അനുയോജ്യമത്രേ. ഇത് ഭാവിയിൽ ഇസ്രായേലിലെ ആ വിശ്വസ്ത ശേഷിപ്പിനും അനുയോജ്യമായിരിക്കും. സങ്കീർത്തന പുസ്തകവും റോമർക്കെഴുതിയ ലേഖനവും ഒക്കെ വായിക്കുമ്പോൾ ദൈവത്തിന് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഭാവിയിൽ ഉള്ള പ്ലാനും പദ്ധതിയും നമുക്ക് കാണുവാൻ കഴിയും. ദൈവം തന്റെ ജനത്തെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും കാണുവാൻ സാധിക്കും. 7 എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ, യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. ദാവീദ് ദൈവത്തോട് അവന്റെ കരുണയ്ക്കും ദയയ്ക്കും വേണ്ടി അപേക്ഷിക്കുകയാണ്. അവനെ ഓർക്കണമേ എന്ന് മാത്രമല്ല അവൻ പറയുന്നത്, ഇപ്പോൾ അവൻ ദൈവത്തോട് ചില കാര്യങ്ങൾ ഓർക്കരുതേ എന്നും കൂടി പറയുന്നു. അവൻ പറയുന്നു, എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ എന്ന്, അവയെ മറന്നുകളയുക എന്നാണ് ദാവീദ് ദൈവത്തോട് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം ഏറ്റുപറയുന്ന പാപം ദൈവം ക്ഷമിക്കുക മാത്രമല്ല, അവനത് മറക്കുകയും ചെയ്യുന്നു. മനുഷ്യർ ചിലപ്പോൾ ക്ഷമിക്കുവാൻ തയ്യാറാകുമെന്നാൽ വീണ്ടും ചില സന്ദർഭങ്ങളിൽ അത് ഓർക്കുകയും വിളിച്ചു പറയുകയും ചെയ്യും. അത് പിന്നെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്, യിരെമ്യാ പ്രവചനം 31:34. തുടർന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ നന്മയ്ക്കായും കരുണയ്ക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ കാര്യങ്ങളിൽ വളരെ സമ്പന്നനാണ്. നമുക്കെല്ലാവർക്കും നന്മയും കരുണയും നൽകുവാൻ അവന്റെ പക്കൽ ധാരാളമുണ്ട്. നന്മയും കരുണയും നമുക്ക് ദൈവത്തിൽ നിന്ന് അധികമായി ആവശ്യമായിരിക്കുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ ആ പ്രകടനം ഇനി നാം കാണുന്നു. ഈ ഭാഗത്ത് ദാവീദ് ദൈവത്തിലുള്ള തന്റെ ആശ്രയം പ്രകടിപ്പിക്കുന്നു. 8-9 വാക്യങ്ങൾ, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൌമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൌമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിന്റെ നന്മ, അവന്റെ സ്നേഹം, അവന്റെ നീതി, ഇവയെല്ലാം നമുക്ക് വേണ്ടിയുള്ള അവന്റെ രക്ഷയിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. 19 വാക്യങ്ങൾ, യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. ക്രിസ്തു നിമിത്തം ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. നമ്മുടെ നിമിത്തമല്ല ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് കേട്ടോ. ഞാനും നിങ്ങളും പാപക്ഷമ അർഹിക്കുന്നവരല്ല. ദൈവം ദാവീദിന് അവന്റെ പാപം ക്ഷമിച്ചു കൊടുത്തു എന്ന് നാം കാണുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളും ക്ഷമിച്ചു തരും. ദൈവം ദാവീദിന് പാപം ക്ഷമിച്ചു കൊടുത്തതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പാപം അവൻ ക്ഷമിച്ചു തരും എന്ന ആ ആശ്വാസം നമുക്കിവിടെയുണ്ട്. തന്റെ ജനത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് യിരെമ്യാപ്രവചനം 31:34 ദൈവം ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവരുടെ അകൃത്യങ്ങൾ മോചിക്കും, അവരുടെ പാപം ഇനിയും ഓർക്കയുമില്ല എന്ന്. ഇനിയും 25 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിലേക്ക് വരാം. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ഇന്ന് അനേകർ ഇക്കാര്യം മനസ്സിലാക്കാതെ ദൈവത്തെയും അവന്റെ ചില പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് ചെയ്യുന്നത്. നാം കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ നാം അവനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അവന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നാൽ മാത്രം മതി. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. ഇനിയും പ്രയാസവും വിടുതലും നാം കാണുന്നു. ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഇസ്രായേലിന് ഭാവിയിൽ വരുവാനിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് വീണ്ടും നാം കാണുന്നു. 15 വാക്യങ്ങളിൽ, എന്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാഗിയും അരിഷ്ഠനുമാകുന്നു. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാവീദ് ഇവിടെ പാടുകയാണ്, ഭാവിയിൽ കഷ്ടതയിൽ കൂടി കടന്നുപോകേണ്ടി വരുന്ന ഇസ്രായേലിന് ഇതെത്ര നല്ലൊരു പ്രാർത്ഥനയായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാവുന്ന നല്ലൊരു പ്രാർത്ഥനയാകുന്നു ഇതല്ലേ? 18 വാക്യം, എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. നാം കഷ്ടത്തിലായിരിക്കുന്ന അവസരമാണ് പാപം ഏറ്റുപറയുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് മറന്നുപോകരുത്. നിങ്ങളുടെ അനുഭവം അങ്ങനെയായിട്ടില്ലേ? 19 വാക്യങ്ങൾ, എന്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു, അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എന്റെ പ്രാണനെ കാത്തെന്നെ വിടുവിക്കണമേ, നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ, ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയോടെയാണ് അവസാനിപ്പിക്കുന്നല്ലേ അവൻ ഇവിടെ പറയുന്നത്. ഈ പ്രാർത്ഥന പ്രത്യേകമായി ഇസ്രായേലിന് ഉണ്ടാകുവാൻ പോകുന്ന കഷ്ടതകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ദൈവമക്കളായ നമുക്കെല്ലാം ഈ ലോക ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. ഇത് നമുക്കുമുള്ള പ്രാർത്ഥനയാണ്. എന്റെ ദൈവമേ, ഞങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കണമേ, വിടുവിക്കണമേ എന്ന് ഈ പ്രാർത്ഥന നമുക്കും നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയാക്കി സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്? ഒരു നിമിഷം സ്വയപരിശോധന ചെയ്താട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ അത്ഭുതമേറിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതിലൂടെ ഞങ്ങൾക്ക് ആശ്വാസവും ജീവിതത്തിന് വേണ്ട ആലോചനയും പറഞ്ഞു തരുന്നതിനായി സ്തോത്രം. ഇന്ന് സങ്കീർത്തനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ, എങ്ങനെ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447736738, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. Thank you.